वचनामृतम्। ഞാൻ 17-ാമത്തെ വയസ്സിലാണ് മാനസാന്തരപ്പെട്ടത്. വലിയൊരു സമാധാനമാണ് കിട്ടിയത്. അപകർഷതാബോധം കൊണ്ട് തലതാണ്ട് പോയ എൻ്റെ തല കർത്താവ് ഉയർത്തി. 10-ാം ക്ലാസ് പാസ്സായതിന് ശേഷം തുടർ വിദ്യാഭ്യാസം സാധ്യമല്ലാതെ വീട്ടിൽ കൃഷിപ്പണികൾ നോക്കിക്കൊണ്ടിരുന്ന എൻ്റെ ജീവിതത്തിലേക്ക് യേശു കടന്നു വന്നു. വെറും കൺട്രിയായി, അപരിഷ്കൃതനായി, ഒരു സാധു കർഷകനായി ജീവിതം നയിക്കേണ്ടിയിരുന്ന എനിക്ക് കരുണയുള്ള കർത്താവ് പുതിയ ഭാഗ്യോദയത്തിൻ്റെ പുലരി തുറന്നു തന്നു. ക്രിസ്തു എൻ്റെ ജീവിതത്തിലേക്ക് വന്നു. എൻ്റെ അശാന്തി മാറി, അസ്വസ്ഥത മാറി, അസമാധാനം മാറി, സമാധാനം ലഭിച്ചു. ഞാൻ ക്രിസ്തുവുള്ളവനായി തീർന്നു. അപ്പൻ മരിച്ചതിൻ്റെ വിഷാദവും വീട്ടിലെ ക്ലേശങ്ങളും അമ്മയുടെ കണ്ണുനീരും ആരും തിരിഞ്ഞു നോക്കാത്ത എല്ലാവരും ഒറ്റപ്പെട്ടു പോയ ഒരു ഭവനത്തിൻ്റെ ദുരവസ്ഥയും എല്ലാമായി വലിഞ്ഞുകൊണ്ടിരുന്ന എനിക്ക് ക്രിസ്തു വന്നതോടുകൂടി എനിക്ക് ക്രിസ്തു ഉണ്ടായി, ക്രിസ്തുവിൻ്റെ മക്കളും ഉണ്ടായി, ക്രിസ്തുവിൻ്റെ ജനമുണ്ടായി, ക്രിസ്തുവിൻ്റെ മക്കൾ, കൂട്ടായ്മയിൽ ദൈവമക്കൾ. ക്രിസ്തുവിനെ സ്വീകരിച്ചവർ എൻ്റെ കൂട്ടാളികളായിത്തീർന്നു. അങ്ങനെ ഞാൻ അനുഗ്രഹീതനായിത്തീർന്നു. പിന്നെ കർത്താവിൻ്റെ വചനം പറയാനുള്ള ആവേശമായി ഞാൻ ഓടി നടന്നു. ഇത്ര പള്ളികളിലാണ് ഞാൻ പ്രസംഗിച്ചത്. ദൈവത്തിന് സ്തോത്രം. ആ ചെറുപ്രായത്തിൽ 23-ാമത്തെ വയസ്സിലാണ് ഞാൻ പഴഞ്ഞിപ്പള്ളിയിലെ വിശാലമായ അങ്കണത്തിലുള്ള കൺവെൻഷൻ ഞാൻ പ്രസംഗിച്ചത്. 23 വയസ്സ്. ദൈവത്തിന് സ്തോത്രം. പിന്നെ പ്രസംഗങ്ങളുടെ ഒരു പരമ്പരയായിരുന്നു. ഒരു ദിവസം മുടക്കമില്ലാത്ത പ്രസംഗങ്ങൾ അഭിമന്യ തിരുമേനിമാരുടെ കണ്ണിലുണ്ണിയായിരുന്നു. വാത്സല്യഭജനമായി ഞാൻ അഭിമന്യ തിരുമേനിമാരുടെ പിന്നാലെ ഞാൻ നടന്നിട്ടുണ്ട്. അനുഗ്രഹീതമായ സുവിശേഷകന്മാരുടെ വരെയും ഞാൻ നടന്നിട്ടുണ്ട്. കാലം ചെയ്ത ഗീവറീസ് മാർ ഒസ്താത്യോസിനിയുടെ ഒരു ശിഷ്യനെപ്പോലെ ഞാൻ ജീവിച്ചിട്ടുണ്ട്. കാലം മുന്നോട്ട് പോയി. എങ്ങനെയും നടന്നില്ല ലോകസ്നേഹം എൻ്റെ ഉള്ളിലേക്ക് കടന്നു വന്നു. പ്രസിദ്ധനായി തീരണമെന്നുള്ളതായ ആഗ്രഹം, എല്ലാവരും മാനിക്കണമെന്നുള്ളതായ ആഗ്രഹം, എല്ലാവരുടെ സ്നേഹം വേണമെന്നുള്ളതായ ആഗ്രഹം, ഞാൻ നല്ലവനാണെന്ന് എല്ലാവരും പറയണമെന്നുള്ളതായ ആഗ്രഹം, ഇതെല്ലാം ഒരു സ്വയമാണെന്നോ അത് ഇഗവാണെന്നോ അത് പാവമാണെന്നോ മനസ്സിലാക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. എന്നെ കുറേശ്ശെ കുറേശ്ശെ ഏപ്പിശാജ് വശീകരിച്ച് ലോകത്തിലേക്ക് കൊണ്ടുപോയി കെട്ടിടാൻ ശ്രമിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ്. ഒരു ദിവസം എൻ്റെ ഇടവപള്ളി വലമ്പൂർ സെൻറ്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളിയിൽ ഒരു വ്യാഴാഴ്ച രാത്രി ഞാൻ സുവിശേഷം പ്രസംഗിച്ച് കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ വന്നു. വീട്ടിലുള്ള എൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളും എൻ്റെ അമ്മയും ഉറങ്ങിയിട്ടും എനിക്ക് ഉറക്കം വന്നില്ല. ഞാൻ എഴുന്നേറ്റിരുന്നു. ജീവിതമാകുവാനും ഞാൻ പരിശോധിച്ചു. തുടങ്ങിയപ്പോഴത്തെ വീര്യം എനിക്കില്ലെന്ന് മനസ്സിലായി. ഞാൻ സുവിശേഷ വേല തുടങ്ങിയപ്പോഴുള്ളതായ വിശുദ്ധിയുടെ തികവ് എനിക്കില്ലെന്ന് മനസ്സിലായി. പലതും ഡൈല്യൂട്ടായി പോയതുപോലെ തീക്ഷണത ഡൈല്യൂട്ടായി. ഞാൻ നന്നായി ചകഞ്ഞു നോക്കി. ചിലർക്ക് രൂപ തിരിച്ചു കൊടുക്കാനുണ്ട്, ചിലർക്ക് പുസ്തകങ്ങൾ തിരിച്ചു കൊടുക്കാനുണ്ട്, ചിലരുടെ പോയി മാപ്പി ചോദിക്കാനുണ്ട്. എല്ലാം ഞാൻ കണ്ടുപിടിച്ചു. എല്ലാം തിരുത്താൻ ഞാൻ തീരുമാനിച്ചു. എല്ലാം നടപ്പിൽ വരുത്തിക്കൊള്ളാമെന്ന് ഞാൻ ദൈവത്തോട് വാക്ക് പറഞ്ഞു. എനിക്ക് ആത്മാവിൻ്റെ വീര്യം വേണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. വിശുദ്ധി വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. കർത്താവിനോട് ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ എൻ്റെ പാപങ്ങളെല്ലാം മാറ്റി ആദ്യകാലത്ത് കിട്ടിയ ആ സ്നേഹത്തിലേക്കും വിശ്വാസത്തിലേക്കും ആദ്യ വചനത്തിലേക്കും എന്നെ തിരിച്ചു കൊണ്ടുവരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. 1971 മെയ് 11 വെള്ളിയാഴ്ച രാവിലെ 9 മണിക്ക് നിത്യരാജാധിരാജനായ ക്രിസ്തുവിൻ്റെ പരിശുദ്ധരൂഹ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വന്നു. ഈ ചെറിയ മൺപാത്രത്തിലേക്ക് സ്വർഗീയ വീഞ്ഞ് പകർന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. ഞാൻ അനുഭവിച്ചിട്ടില്ലാത്ത, അതൊരു അനുഭവിച്ചിട്ടില്ലായിരുന്ന വലിയൊരു സൗഭാഗ്യം എനിക്ക് ലഭിച്ചു. ഞാനൊരു സ്വപ്നലോകത്തിലായതുപോലെ തോന്നി. ഞാൻ ആൾ മാറി. 17-ാമത്തെ വയസ്സിൽ മാനസാന്തരപ്പെട്ടു, ശരിയാണ്. പക്ഷേ ഹൃദയത്തിൽ വിശുദ്ധീകരണം വേണ്ടതുപോലെ ഉണ്ടായിരുന്നില്ല. ചീത്ത ചിന്തകൾ, മലിനമായ മോഹങ്ങൾ, മ്ലേച്ഛമായ ആഗ്രഹങ്ങൾ, ഉന്നതനാകാനുള്ളതായ ആഗ്രഹങ്ങൾ, ആളുകളുടെ മുമ്പിൽ നല്ല പിള്ളയാനുള്ളതായ താല്പര്യങ്ങൾ, എല്ലാം പാവമാണെന്ന് മനസ്സിലായി. ദ്രവ്യാഗ്രഹം പാവമാണ് മനസ്സിലായി. സ്വാർത്ഥത, സ്ഥാനമോഹങ്ങൾ, ഇതെല്ലാം പാവമാണെന്ന് മനസ്സിലായപ്പോഴാണ് ഞാൻ ലജ്ജിച്ചിരുന്നത്. ഞാൻ എഴുതിച്ചു, ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ എന്നെ വീണ്ടും പുതുക്കണമേ. അങ്ങനെ 17-ാമത്തെ വയസ്സിൽ മനസ്സാന്തരപ്പെട്ട ഞാൻ 36-ാമത്തെ വയസ്സിൽ ഞാൻ ക്രിസ്തുവിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിറയുവാനായി ആഗ്രഹിച്ചു. മാനസാന്തരപ്പെട്ടവരുടെ മാനസാന്തരം എനിക്ക് ചിന്താവിഷയമായത് അത് മുതൽക്കാണ്. അനേകം ആളുകൾ മാനസാന്തരപ്പെട്ടവരുണ്ട്, പക്ഷേ അവർ ഇനിയും മാനസാന്തരപ്പെടേണ്ടിയിരിക്കുന്നു. ജീവിതത്തിൽ ആഴത്തിലുള്ള ശുദ്ധീകരണം പ്രാപിക്കേണ്ടിയിരിക്കുന്നു. പ്രകടമായ പാവങ്ങൾ ഇട്ടുമാറി, ശരി, നല്ലത്. മദ്യപാനമില്ല, കവർച്ചയില്ല, കൊള്ളലാഭമില്ല, ആരെയും ഉപദ്രവിക്കുകയില്ല, ആർക്കെതിരായി ഒന്നും പ്രവർത്തിക്കുകയില്ല, അശുദ്ധ ജീവിതമില്ല, എല്ലാം ഉണ്ട്. പക്ഷേ അകം ഇന്ന് വ്യാസന്റെ കല്ലറ പോലെ ചീഞ്ഞ് ദുർഗന്ധം വമിക്കുന്നതാണ്. അകം പുറമേ കാണാനില്ല. ദൈവത്തിന് സ്തോത്രം. ഈയൊരു അവസ്ഥ മനസ്സിലാക്കി ജീവിതം ക്രിസ്തു സമർപ്പിക്കുമ്പോഴാണ് ക്രിസ്തു പുതുജീവൻ തരുന്നത്. പുതുജീവൻ തരും. നിങ്ങൾ വിശ്വസിക്കൂ, ക്രിസ്തുവിൻ്റെ അരികത്ത് വന്നിട്ടുണ്ട്. നിങ്ങൾ വിശ്വസിക്കൂ, ക്രിസ്തു നിങ്ങളോട് സംസാരിക്കുന്നുണ്ട്. നിങ്ങൾ വിശ്വസിക്കൂ, ക്രിസ്തു നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. കൊടുക്കൂ നിങ്ങളുടെ ഹൃദയം ക്രിസ്തുവിന്, വെച്ചു മാറൂ നിങ്ങളുടെ ഹൃദയം ക്രിസ്തുവിന്, ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് മുഴുവനായി ഏൽപ്പിച്ചു കൊടുക്കൂ. സൗഭാഗ്യ സമ്പത്തിൻ്റെ ഉടമകളായി തീരൂ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ സ്തോത്രം.